അധ്യായം 15. ദേവയാനി കുഞ്ഞിനെ അകത്തുനിന്നും കൊണ്ടുവന്ന് മുറ്റത്ത് വിരിച്ച പട്ടുപോലെ മിനുത്ത കവുങ്ങിൻപാളയുടെ വെണ്മയിൽ കിടത്തി. പച്ചമരുന്നിൻ്റെ അളു തുറന്ന് അല്പം തോണ്ടിയെടുത്ത് പുണ്ണുകളിൽ പുരട്ടാൻ തുടങ്ങി. വരാന്തയുടെ തിണ്ണയിലിരുന്ന് നീലകണ്ഠൻ ചോദിച്ചു, "ദേവി, കുറച്ച് ഭേദമുണ്ടോ?" അവൾ തലയാട്ടി. അയാൾ എഴുന്നേറ്റ് ദേവയാനിയുടെ നേർക്ക് നടന്നു. കുഞ്ഞിനരികിൽ ചമ്രം പടിഞ്ഞിരുന്നു. ശ്രദ്ധിച്ചു നോക്കി. ഒരു മാറ്റവും കാണാനുണ്ടായിരുന്നില്ല. വാ പിളർന്ന കുരുക്കളിൽ നിന്ന് ചോരയും ചെലവും ഒലിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ തലമുടിയിൽ വിരലോടിച്ച് വേവലാതിയോടെ നീലകണ്ഠൻ പറഞ്ഞു, "കണ്ടോ, മുടി കൂടുതൽ നരച്ചു. അന്ന് ഇത്ര നരച്ചിരുന്നില്ല." അവൾ നിഷേധിച്ചു, "കൂടിയിട്ടൊന്നുമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാണ്." അയാൾ ചോദിച്ചു, "കുഞ്ഞു നിന്നോട് ചിരിക്കാൻ തുടങ്ങിയോ?" പ്രതികരിക്കാതെ തലകുനിച്ച് അവൾ ജോലി തുടർന്നു. മരുന്ന് തേക്കുമ്പോഴുള്ള വേദന കൊണ്ടാവണം ഉറക്കം ഞെട്ടിയ കുഞ്ഞ് കൈകാലുകൾ നിലത്ത് തല്ലി പുളയുവാൻ തുടങ്ങി. നിലവിളിക്കാൻ വായ പിളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ശബ്ദമൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. ആത്മകഥമെന്നോണം നീലകണ്ഠൻ പറഞ്ഞു, "ഞാൻ ഒരുപാട് രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കൂടുതലും കുഷ്ഠരോഗികളായിരുന്നു. ഗുഹിരോഗം ബാധിച്ച വേശികൾ, പുണ്ണുപൊതിഞ്ഞ യാചകന്മാർ. പക്ഷേ അന്നൊക്കെ തോന്നിയതിനേക്കാൾ വേദനയാണ് ഈ കുഞ്ഞിനെ കാണുമ്പോൾ. ജീവിതത്തിൻ്റെ ഒരു സുഖം പോലും അറിയാതെ, ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ, ഏതു നേരവും വേദന സഹിച്ച്, ഓ, എനിക്ക് വിചാരിക്കാനാവുന്നില്ല." നനഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ ദയനീയമായ ഒരു നോട്ടം നോക്കി. കുറ്റബോധത്തോടെ അയാൾ ദേവയാനിയുടെ ചുമലിൽ കൈവച്ചു. "ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് കുഞ്ഞിനെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. നല്ല സ്പെഷ്യലിസ്റ്റുകളുടെ കൈകളിലെത്തിയാൽ മാറാത്ത രോഗമുണ്ടോ?" ദേവയാനി പറഞ്ഞു, "കുറച്ച് ദിവസം കൂടി ഈ മരുന്ന് തന്നെ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ സ്വർഗത്തിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടത്രേ. അദ്ദേഹത്തെ കാണാം. എന്നിട്ട് മതി സ്പെഷ്യലിസ്റ്റ്." അയാൾ സമ്മതിച്ചു. ദേവയാനി കുഞ്ഞിനെ കമിഴ്ത്തിക്കിടത്തി. അപ്പോൾ വേദനിച്ചുള്ള പുളയൽ കൂടുതലായി. മുറ്റത്തിൻ്റെ താഴ്വാരത്തിലുള്ള കാട്ടുപന്തുകൾക്കിടയിൽ നിന്നും പഞ്ചിയുടെ വടികുത്തലിൻ്റെ ഒച്ച കേട്ടു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഞ്ചിയുടെ മുഖം പ്രത്യക്ഷമായി. മരുന്ന് പുരട്ടുന്നത് കണ്ട് പഞ്ചി ചോദിച്ചു, "ആണക സീക്ക് കുറവുണ്ടാ?" ദേവയാനി പെട്ടെന്ന് പറഞ്ഞു, "കുറച്ച് കുറവുണ്ട് വൈദ്യരെ." നീലകണ്ഠൻ പഞ്ചിയെ തന്നെ ഉറ്റുനോക്കി. പഞ്ചിയോട് കുറേ നേരം സംസാരിച്ചിരിക്കാൻ ആവേശം തോന്നി. ഒരാഴ്ച മുമ്പ് ഗുഹയിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ഇങ്ങനെയാണ്. കോടങ്കരിപ്പാലം കടന്ന് രണ്ട് തവണ തോട്ടത്തിലൂടെ വെറുതെ നടന്നു. ചിലരെയൊക്കെ വഴിയിൽ കണ്ടു. പരിചയപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന് കരുതുമ്പോഴേക്കും ആളുകൾ ഭവ്യതയോടെ ഒഴിഞ്ഞു മാറി നടക്കുന്നു. മുറ്റത്തേക്ക് കയറാതെ പഞ്ചി മലമുകളിലേക്ക് തിരിഞ്ഞപ്പോൾ ഇച്ഛാഭംഗത്തോടെ നീലകണ്ഠൻ വിളിച്ചു ചോദിച്ചു, "എങ്ങോട്ടാ?" പഞ്ചി തിരിഞ്ഞു നിന്നു. അയാളുടെ മുഖത്ത് അത്ഭുതം പരന്നിരുന്നു. ആരോടും സംസാരിക്കാത്ത സന്യാസി എന്നാണല്ലോ കേൾവി. കറുത്ത കുറ്റിപ്പല്ലുകൾ പുറത്ത് കാണും വിധം ചിരിച്ച് പഞ്ചി പറഞ്ഞു, "ഞാൻ ഗുഡ്ഡകെ പോപ്പേ." നീലകണ്ഠന് മനസ്സിലായില്ലെന്ന് കണ്ടപ്പോൾ പഞ്ചി ഭാഷ ഒന്നുകൂടി മലയാളീകരിച്ചു, "ഞാൻ കുന്നുകു പോന്ന്. മരുന്ന് തൈ കൊണ്ടുവരെ." ഔഷധ ചെടികൾ ശേഖരിക്കാൻ മലമുകളിലേക്ക് പോവുകയാണ്. നീലകണ്ഠൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, "മലമുകളിലേക്ക് ഞാനും വരട്ടെ?" പഞ്ചി നിന്നു. ഉത്സാഹത്തോടെ ഓടുന്നതുപോലെ നടന്ന് നീലകണ്ഠൻ പഞ്ചിക്കരികിലെത്തി. കിതച്ചുകൊണ്ട് ചോദിച്ചു, "മുകളിൽ മൂന്ന് നാല് കാവുകളുണ്ടല്ലോ പഞ്ചി, അതിലേതാണ് ജടധാരിക്കാവ്?" "ബരി, ഞാൻ കാണിച്ചുതരാം." വടി കുത്തിയിട്ടാണെങ്കിലും എത്ര അനായാസമായിട്ടാണ് പഞ്ചി മല കയറുന്നത്. പിന്നാലെ എത്താൻ ബന്ധപ്പെടുമ്പോൾ നീലകണ്ഠൻ വിചാരിച്ചു. ഊന്നുവടി കറുത്തൊരു കല്ലിനെ നേർക്ക് ചൂണ്ടി പഞ്ചി പറഞ്ഞു, "ഇത് നാഗക്കല്ല്, സർപ്പാകൃതിയിലുള്ള കല്ല്. ഏറുമാടം കെട്ടിയ ആൽമരത്തിന് ചുറ്റും ചിതറിക്കിടന്ന കല്ലുകൾ ഓർമ്മ വന്നു." എന്മകജയുടെ നാഗാരാധനയെക്കുറിച്ച് പഞ്ചി പറയാൻ തുടങ്ങി. ഇത്രയേറെ നാഗക്കാവുകളുടെ മറ്റൊരു ദേശം എവിടെയും ഉണ്ടാവില്ല. ഓരോ വീട്ടുപറമ്പിലും രണ്ടും മൂന്നും കാവുകളുണ്ട്. നീലകണ്ഠൻ അന്വേഷിച്ചു, "ഈ കാട്ടിൽ പാമ്പുകളുണ്ടോ?" "ഇപ്പോ അല്ല, കുറേ കുറവ്. പണ്ട് ജടധാരിമല നിറയെ പാമ്പുകളായിരുന്നു അത്രേ." പഞ്ചി അതിൻ്റെ കഥകൾ പറയാൻ തുടങ്ങി. "പക്ഷേ അവയൊരിക്കലും മനുഷ്യനെ ഉപദ്രവിച്ചില്ല. അപ്പുറത്തെ സർപ്പമലയിലും നിറയെ പാമ്പുകളായിരുന്നു. അതുകൊണ്ട് മനുഷ്യർ രണ്ട് മലകളിലും കയറാതായി. രണ്ടിടത്തും ഇപ്പോഴും ഓരോ ശംഖപാലൻ പാർക്കുന്നുണ്ടെന്ന് എന്മജേക്കാർ വിശ്വസിക്കുന്നത്. സർപ്പരാജാവാണ് ശംഖപാലൻ. ശംഖപാലനെ പഞ്ചി കണ്ടിട്ടില്ല. പക്ഷെ കുറേ മുമ്പൊക്കെ കാട് നിറയെ പാമ്പുകളെ പഞ്ചി കണ്ടിട്ടുണ്ട്. പല വലിപ്പമുള്ള പല ജാതി പാമ്പുകൾ. ഭീമാകാരത്തോടു കൂടിയ പെരുമ്പാമ്പുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം പോലും ഉപദ്രവിക്കാൻ വന്നത് പഞ്ചിയുടെ ഓർമ്മയിലില്ല. മുകളിലേക്ക് കയറും തോറും കാടിൻ്റെ ഗാംഭീര്യം കൂടി വന്നു. ഒരു ചെറിയ കൽഗുഹ ചൂണ്ടിക്കാട്ടി പഞ്ചി പറഞ്ഞു, പിലി ബാഞ്ചാറ്. എന്ത്? പഞ്ചി ചിരിച്ചു. പിലിയെന്ന് പറഞ്ഞാൽ പുലി, അത് പുലി ഉറങ്ങുന്ന ജാഗ. പഞ്ചി പുലികളുടെ വീരകഥകൾ പറയാൻ തുടങ്ങി. ഒരു പുല്ലാഞ്ചിക്കാട്ടിനരികിലെത്തിയപ്പോൾ ചുണ്ടിന്മേൽ വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, കൂറ്റുണ്ടാക്കണ്ട, ഞാനൊരാളെ കാണിച്ചേരാം. സൂല സൂല. പഞ്ചി ചൂണ്ടിയടുത്ത് പുല്ലാഞ്ചിവള്ളിയിൽ ചുറഞ്ഞു കിടന്ന് പത്തി വിരിച്ചു നിൽക്കുകയാണ് ഒരു സർപ്പം. നാഗത്തിൻ്റെ സ്വർണ്ണ നിറമുള്ള ഉടലിൻ്റെ തിളക്കവും ഭംഗിയും മൂർച്ചയും നോക്കി നീലകണ്ഠൻ തരിച്ചു നിൽക്കുമ്പോൾ പഞ്ചി കൈപ്പിടിച്ച് വലിച്ചു. വന്നീ വന്നീ, ഇവിടെ നിൽക്കണ്ട, അയക്ക് ഇഷ്ടാവില്ല, കാടത്തെ ജീവക്ക് ഉപദ്രവമാക്കണ്ട. ധൃതിയിൽ പഞ്ചിയുടെ പിന്നാലെ നടക്കുമ്പോൾ നീലകണ്ഠൻ വിചാരിച്ചു, ഈ പുല്ലാഞ്ചിക്കാട്ടിനരികിലൂടെ താൻ എത്രയോ തവണ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, പക്ഷേ പാമ്പിനെ കണ്ടിരുന്നില്ല, അകത്തേക്ക് നോക്കാതിരുന്നിട്ടാവും. ജടധാരിമലയുടെ ഉച്ചയിലെത്താറായപ്പോൾ വൻമരങ്ങളൊഴിഞ്ഞ് നിരപ്പായ സ്ഥലമായി. അവിടെ അവിടെ പാറക്കല്ലുകൾ തലകൊന്തിച്ച് നോക്കുന്ന പുൽമേട്, അതിന് ചുറ്റുമായിട്ടാണ് കാവുകൾ. തെക്ക് ദിക്കിലെ വലിയ കാവിന് നേർക്ക് നടന്ന് പഞ്ചി പറഞ്ഞു, ഇന്ദുവേ ജടധാരി ഭൂതത്തിനെ കുഴിച്ചിട്ട ജാഗെ. പലകുറി അതിലൂടെ നടന്നുപോയിട്ടുണ്ടെങ്കിലും കാവിനകത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. നീലകണ്ഠൻ വിസ്മയത്തോടെ നോക്കി. ഇതാണ് ജടധാരി ഭൂതത്തെ ശിവള്ളിക്കാർ മന്ത്രത്താൽ വരുതിയിലാക്കി ചെമ്പുകുടത്തിലടച്ച് കുഴിച്ചിട്ട കാവ്. ഇടതൂർന്ന് മരങ്ങൾ വളർന്നിരുന്നു. ജട പിടിച്ചതുപോലെ കാട്ടുവള്ളികൾ മരങ്ങളെ പൊതിഞ്ഞിരുന്നു. ആൾ വലിപ്പമുള്ള മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ഇലകളോടുകൂടിയ ചെടികൾ അടിത്തട്ടിലാകെ നിറഞ്ഞിരുന്നു. പഞ്ചി പറഞ്ഞു, അത് നക്കരച്ചെടി. ഭൂതത്തെ നക്കരക്കാട്ടിൽ കുഴിച്ചിട്ട് എന്നാണ് എന്മകജയിൽ പറയാം. കാവിന് ചുറ്റും അതിർത്തി കുറിക്കാനെന്ന വിധം മുണ്ടോവുകൾ തഴച്ചു വളർന്നിരുന്നു. കാവിൻ്റെ ഒത്ത നടുക്ക് ഭീമാകാരനായ ഒരു കൊറുങ്കു മരം, അതിനോട് മത്സരിക്കാനെന്ന വിധം ഒരു പേരലും, പിന്നെ പേരറിയാത്ത പലജാതി മരങ്ങൾ. കൊറുങ്കു മരത്തിൻ്റെ ചുവട്ടിലേക്ക് പഞ്ചി വിരൽ ചൂണ്ടി. തകർന്ന കല്ലുകളുടെ അവശിഷ്ടങ്ങൾ, ചെമ്പുകുടം മൂടിയതിനു മീതെ മന്ത്രവാദികൾ ഏറ്റിവെച്ച കല്ലുകളാണത്രേ. നീലകണ്ഠൻ മിഴികളടച്ച് ധ്യാനിച്ചു. പ്രാർത്ഥിക്കുകയായിരുന്നില്ല, ഒരിക്കലും പ്രാർത്ഥിച്ചതായി ഓർക്കുന്നില്ല, ഇന്നുവരെ ദൈവത്തിനോട് ഒന്നും അഭ്യർത്ഥിച്ചിട്ടില്ല. ആലോചിക്കുകയായിരുന്നു ചരിത്രത്തിൻ്റെ ദുരൂഹതകൾ. കുടിയേറി വന്ന ശിവള്ളി ബ്രാഹ്മണൻ എന്തിനാണ് അധസ്ഥിതൻ്റെ ഭൂതത്തെ ബന്ധിച്ച് കുഴിയിലിട്ട് മൂടിയത്? പഞ്ചി വിളിച്ചു, ബന്നീ ബന്നീ, ജടധാരി കോപിത്തണ്ട് എടങ്ങേറാകും. നീലകണ്ഠൻ കണ്ണുമിഴിക്കുമ്പോഴേക്കും പഞ്ചി വീണ്ടും മലകയറ്റം തുടങ്ങിയിരുന്നു. ഒപ്പം എത്തിയപ്പോൾ പുൽമേട്ടിൻ്റെ ഇടത്തുള്ളത് പരതാളിക്കാവാണെന്നും വലതുള്ളത് കുറകതനീയക്കാവാണെന്നും പറഞ്ഞു. ശേഷിച്ചത് നാഗക്കാവ്. കാവുകളിലെല്ലാം കല്ലുണ്ട് എന്നും ശിവള്ളിക്കാർ വരുന്നതിന് മുമ്പ് ആരാധന നടത്തിയിട്ടുണ്ടാകുമെന്നും പഞ്ചി അഭിപ്രായപ്പെട്ടു. ജടധാരിമലയുടെ ഉച്ചയിലെത്തിയപ്പോൾ കിതപ്പമർത്തിക്കൊണ്ട് നീലകണ്ഠൻ ഒരു പാറക്കെട്ടിലിരുന്നു. നടു ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും നൂറ് എന്നേ കഴിഞ്ഞ മനുഷ്യനാണെങ്കിലും പഞ്ചി ഒട്ടും അണച്ചിരുന്നില്ല. നീലകണ്ഠൻ ചുറ്റും നോക്കി. എന്മകജെ മുഴുവൻ കാണാം. പലവട്ടം ദേവയാനിക്കൊപ്പം അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിലും പുതിയൊരു ലോകം കാണുന്നത് പോലെ അയാൾ കാഴ്ചകൾ തെളിഞ്ഞു കണ്ടു. നോക്കിയിരിക്കെ എന്മകജെ മാത്രമല്ല, അതിനപ്പുറത്ത് ചുറ്റുമുള്ള ലോകം മുഴുവൻ തെളിഞ്ഞു വന്നു. അടിവാരത്തിലേക്ക് പഞ്ചി വടി ചൂണ്ടി. അങ്ങ് താഴെ കോടങ്കിരിത്തോടിനപ്പുറത്ത് കുറ്റിച്ചെടികൾ മാത്രം വളർന്ന് ഒഴിഞ്ഞ സ്ഥലം, അതാണ് ബാഹ്യത്തിമാർ കണ്ടം. എന്ത്? ബാഹ്യത്തിമാർ കണ്ടത്തെക്കുറിച്ച് പഞ്ചിക്ക് ഏറെയൊന്നും അറിയില്ല. അറിയാവുന്നത് പറഞ്ഞു. അതിപുരാതന കാലത്ത് ജൈനമത വിശ്വാസികളായ ബള്ളാളന്മാർ വാണിരുന്ന നാടാണ് എന്മകജെ. അവരുടെ കൊട്ടാരമുണ്ടായിരുന്ന സ്ഥലമാണ് സ്വർഗത്തിലെ ഈ ബാഗ്യത്തിമാർ കണ്ടം. അവർ നാട് വിട്ടുപോകുമ്പോൾ ആറ് വലിയ ഭരണികളിലായി കുഴിച്ചിട്ട നിധി കണ്ടത്തിൽ ഇപ്പോഴുമുണ്ട്. ബള്ളാളന്മാരുപയോഗിച്ച കടിയംകല്ല് കണ്ടത്തിലെ കുറ്റിക്കാട്ടിൽ കാണാനുണ്ട്. പണ്ടൊരിക്കൽ സ്വർഗത്തിലെ ഗോവിന്ദപ്പട്ടർ നിധി കുഴിച്ചെടുക്കാൻ നോക്കി നിരാശനായി. ഒടുവിൽ കടിയംകല്ല് കൊണ്ടുപോയി വീട്ടിലുപയോഗിച്ചപ്പോൾ ആദ്യം ചോരയും പിന്നെ മലവും അരഞ്ഞു വരാൻ തുടങ്ങിയത്രേ. പട്ടർ എടുത്തെടുത്ത് തന്നെ കല്ലുകൊണ്ടിട്ടു. അവിശ്വസനീയമായ വിധം ചരിത്രവും കഥകളും ജടധാരിമലയ്ക്ക് ചുറ്റും ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് പഞ്ചിയുടെ വിവരങ്ങളിൽ നിന്ന് അയാൾക്ക് തോന്നി. ഒരു ഭാഗത്ത് സർപ്പമല, മറുഭാഗത്ത് കോടങ്കിരിക്കുന്നു. അവിടെ നിന്നാണ് കോടഞ്ഞിരിത്തോട് ഉത്ഭവിച്ച് ജടധാരി മലയെ ചന്ദ്രകലാകൃതിയിൽ ചുറ്റിയൊഴുകിപ്പോകുന്നത്. ഭാഗ്യത്തി മാർക്കണ്ഡത്തിന് എതിർവശത്തായി ഉള്ളാൾക്കൾ ബോധത്തിൻ്റെ കാവ്, അതിനപ്പുറത്ത് വനശാസ്താവിൻ്റെ ആരൂഢസ്ഥാനം, അതിനപ്പുറത്തെ മൂന്ന് മലകളുടെ മുകളിൽ മായിലരുടെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ടത്രേ. പഞ്ചി ഉരിയാടിയ കഥകളിൽ ഒന്ന് നീലകണ്ഠന് സവിശേഷമായി തോന്നി. കോടംകരിത്തോടിൻ്റെ കരയിലുള്ള സാക്കിജാൽ, സാക്കിജാൽ എന്ന് പറഞ്ഞാൽ സത്യച്ചെടി. എൻമകജയിൽ വേറെയും ചില സാക്കിജാലുകളുണ്ട്, പക്ഷെ ഏറ്റവും സത്യമുള്ള ചെടികൾ ഇവിടെയാണത്രേ. സത്യത്തിൻ്റെ 16 പടികൾ, അതിലൂടെ കയറി വന്ന് സത്യം പറയണം. അസത്യമാണ് എന്ന് പറയുന്നതെങ്കിൽ പടികൾ തിരിച്ചിറങ്ങാൻ ആയുസ്സുണ്ടാവില്ല. സത്യത്തിൻ്റെ നാടാണ് എൻമകജയ്. പഞ്ചി പറഞ്ഞതിൻ്റെ സ്വരം അതായിരുന്നു, അസത്യം പേര് പിടിക്കാത്ത നാട്. ഭൂതത്തിൻ്റെ അരുളപ്പാട് പഞ്ചി ഓർത്തു പറഞ്ഞു. സത്യത ദേവയാണ്, സത്യത ഐന്താള് നിഗുള്, സത്യത മണ്ണ് ഉന്തു, ഈ ഊരുട് സത്യോ അതന്തേ അസത്യോ, കോടത്തറ വിടായോ സത്യാനു നമ്പൂലേ. സത്യത്തിൻ്റെ നാട്, നീലകണ്ഠൻ ചുറ്റും നോക്കി. അപ്പോൾ അത്ഭുതകരമായ മറ്റൊരു തിരിച്ചറിവ് അയാൾക്കുണ്ടായി, മുമ്പൊരിക്കലും തോന്നാത്തത്. ഒന്നുകൂടി ചുറ്റും നോക്കി, സത്യമാണ്, ചുറ്റും കുന്നുകൾ മാത്രം. ഒന്നും രണ്ടുമല്ല, 100,000 കുന്നുകൾ, ഒന്നിനോടൊന്ന് ചേർന്ന് മറ്റൊന്ന്. അതെ, എൻമകജയ് കുന്നുകളുടെ ഗ്രാമമാണ്.